2019 June 23 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ മാനവദർശം പങ്ക്തിയിൽ മുനി നാരായണ പ്രസാദിന്റെ ലേഖനം. ഗുരു അപ്രാഭ്യനായ ഒരു കവി. ഒരു കുടുംബം കാണാൻ വന്നു. ഭാര്യ കോളേജ് അധ്യാപിക, ഭർത്താവ് കമ്പ്യൂട്ടർ രംഗത്ത് കോളേജ് അധ്യാപകൻ. ഭർത്താവ് ഒരു ഗുരുഭക്തൻ, ഭാര്യ ഗുരുഭക്തിയിലേക്ക് കടന്നു വരുന്നതേയുള്ളൂ. ഭാര്യയ്ക്കൊരാഗ്രഹം, നാരായണ ഗുരുവിനെ പറ്റി ഒരു ഗവേഷണ പഠനം നടത്തണം. പഠിച്ചതും പഠിപ്പിക്കുന്നതും ഇംഗ്ലീഷ് സാഹിത്യമായതുകൊണ്ട് ഗുരുവിന്റെ ദാർശനികതയിലേക്ക് കടന്നു കയറാൻ പ്രയാസം തോന്നുന്നു. ഗുരുവിന്റെ കൃതികളിലെ സാഹിത്യ മൂല്യം ഇംഗ്ലീഷ് സാഹിത്യ നിരൂപണ തത്വങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തി പഠിച്ചാലോ എന്നാണ് ആലോചന. ഞാൻ പറഞ്ഞു, ഗുരു പാശ്ചാത്യനായിരുന്നില്ല, ഇംഗ്ലീഷ് സാഹിത്യവും ഗുരുവിന് പരിചിതമായിരുന്നില്ല. സാഹിത്യ മൂല്യം വെച്ചുകൊണ്ട് നോക്കിയാൽ ഗുരു തികച്ചും ഭാരതീയനായിരുന്നു. ഭാരതീയ സംസ്കാരത്തിന്റെ സൃഷ്ടിയായിരുന്നു ഗുരു. ഭാരതത്തിനുമുണ്ട് അതിന്റേതായ കാവ്യശാസ്ത്രം. സാംസ്കാരിക പശ്ചാത്തലം വെച്ചു നോക്കിയാൽ ഭാരതീയ കാവ്യശാസ്ത്ര തത്വങ്ങൾ വെച്ചുകൊണ്ട് വേണം ഗുരുകൃതികളിലെ സാഹിത്യ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. എന്നാൽ ഗുരുവിന്റെ കാവ്യകൽപ്പനകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ പൌരസ്ത്യമോ പാശ്ചാത്യമോ ആയൊരു സാഹിത്യ നിരൂപണ മാനദണ്ഡങ്ങളുടെയും മൂശയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതുതന്നെയാണ് ഗുരുവിലെ ദാർശനികതയുടെയും സ്ഥിതി. അത് പൌരസ്ത്യമോ പാശ്ചാത്യമോ ആയൊരു ഇസത്തിന്റെയും പരിധിയിൽ ഒതുങ്ങുന്നതല്ല. നിലവിലുള്ള പരമ്പരാഗതമായ അദ്വൈത മതത്തിന്റെ പരിധിയിൽ പോലും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, പൌരസ്ത്യവും പാശ്ചാത്യവുമായ സാഹിത്യ വിമർശന ശാസ്ത്രവും കാവ്യശാസ്ത്രവും നന്നായി പഠിച്ചിട്ട് ഈ രണ്ടിന്റെയും വെളിച്ചത്തിൽ ഗുരുകൃതികളിലെ സാഹിത്യ മൂല്യം പരിശോധിക്കുക. അതേസമയം ഈ രണ്ട് മാനദണ്ഡങ്ങളും വെച്ചുകൊണ്ട് വിലയിരുത്താനാവാത്ത തരത്തിൽ രണ്ടിനും അപ്പുറത്ത് നിൽക്കുന്നതും ഗുരുവിന്റെ തനിമ പ്രകടമായി കാണിക്കുന്നതുമായ സന്ദർഭങ്ങൾ ചൂണ്ടിക്കാട്ടുക. അത്തരത്തിലുള്ളതാണ് സാഹിത്യപരമായ ഗുരുവിന്റെ തനിമയെന്ന് സ്ഥാപിക്കുക. അങ്ങനെയുള്ള തനിമയെ ഒരു സമ്പ്രദായത്തെയും പിൻപറ്റാതെ ഗുരുവിനോട് തന്നെ ഒട്ടിനിന്നുകൊണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക. ഇതുതന്നെയാകട്ടെ ഗവേഷണ വിഷയം. അപ്പോൾ ഭർത്താവ് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും സാഹിത്യ മൂല്യമുള്ള രചനകൾ നടത്തിയ ഗുരുവിനെ മലയാള സാഹിത്യ ചരിത്രകാരന്മാർ കവിയായി കണക്കിലെടുക്കാത്തത്? ഞാൻ പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, അപൂർവ കാവ്യഭാവനയുടെ ഉടമയായിരുന്നു നാരായണ ഗുരുവെങ്കിലും ഗുരുവിന്റെ ഭാവന ചെറുപ്പകാലത്ത് വ്യാപിച്ചിരുന്നത് ദാർശനികതയിൽ ഊന്നി നിൽക്കുന്ന ഭക്തിയിലും പിന്നീട് സത്യദർശനത്തിൽ എത്തി നിൽക്കുന്ന ദാർശനികതയിലുമാണ്. ഇത് രണ്ടുമല്ല സാധാരണ കവികൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. ജീവിത സന്ദർഭങ്ങൾ, പ്രേമം, പ്രകൃതി സൗന്ദര്യം, ഇതൊക്കെയാണ് അവർക്ക് പരിചിതമായ വിഷയങ്ങൾ. സാഹിത്യ വിമർശകരും സാഹിത്യ ചരിത്രകാരന്മാരും ആധുനിക കാലത്ത് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ മാത്രമേ കവിയായി കണക്കാക്കാറുള്ളൂ. എഴുത്തച്ഛന്റെയും മറ്റും കാലത്ത് ഭക്തി സാഹിത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് അങ്ങനെയുള്ളവരെ കവികളായി അംഗീകരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. ഇക്കാലത്താകട്ടെ ഭക്തി സാഹിത്യത്തെയും ദാർശനിക സാഹിത്യത്തെയും സാഹിത്യവേദിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. രണ്ടാമത്തെ കാരണം ഗുരുവിന്റെ അത്യപൂർവമായ കാവ്യഭാവനകൾ. പാശ്ചാത്യമോ പൌരസ്ത്യമോ ആയ സാഹിത്യശാസ്ത്ര തത്വങ്ങളെ വെച്ചുകൊണ്ട് അളന്നാസ്വദിക്കാവുന്ന തലത്തിനും അപ്പുറത്തുള്ളതാണ് എന്നതാണ്. അതുപോലെ സാഹിത്യ ചരിത്രകാരന്മാരുടെയും വിമർശകരുടെയും ചിന്തയ്ക്ക് എത്തിപ്പിടിക്കാനാവാത്ത തരം തനിമയുള്ളതാണ് ഗുരുവിന്റെ ദാർശനികതയുടെയും ഭക്തിയുടെയും ഉൾക്കട്ടിയുള്ള ഉദാത്തമായ കാവ്യഭാവനകൾ. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഗുരുകൃതികളെ സ്കൂളിലെയോ കോളേജുകളിലെയോ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പ്രയാസമുള്ളത്. അവ വേണ്ടവണ്ണം അർത്ഥമറിഞ്ഞ് പഠിപ്പിക്കാൻ ഒരു മലയാള അധ്യാപകനും കഴിയുകയില്ല. ഉദാഹരണത്തിന്, ദൈവദശകം എന്ന പ്രാർത്ഥന വളരെ ലളിതമായ മലയാളത്തിൽ എഴുതിയതാണ്. എന്നാൽ അതിലെ ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ കണ്ടെത്തി പഠിപ്പിക്കാൻ എത്ര മലയാളം അധ്യാപകർക്ക് കഴിയും? സാഹിത്യകാരന്മാർക്കും സാഹിത്യ വിമർശകർക്കും എത്തിപ്പിടിക്കാനാവാത്ത കാവ്യഗുണങ്ങളുള്ളതായതുകൊണ്ട് അവർ ആ അപൂർവമായ തനിമയുള്ള കാവ്യഗുണങ്ങളോട് കൂടിയ ഗുരുകൃതികളെ സാഹിത്യരംഗത്ത് നിന്ന് ഒഴിവാക്കി നിർത്തി. അവർക്ക് മനസ്സിലാകാത്തത് എന്ന തരത്തിൽ ചിലരെങ്കിലും കരുതുന്നുണ്ട്, ജാതീയമായ വിവേചനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ കുമാരനാശാനെയും അകറ്റി നിർത്തണമായിരുന്നല്ലോ. മാത്രമല്ല സമകാലീന ജനതയുടെയും ഇന്നത്തെ തലമുറയിലുള്ളവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് കവിയായ നാരായണ ഗുരുവല്ല, ഗുരുവായ നാരായണ ഗുരുവാണ്. അതും സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് പ്രവർത്തിച്ച ഗുരുവെന്ന നിലയിൽ പരമമായ സത്യത്തിന്റെ അദ്വൈതത കണ്ടെത്തി ആ ദർശന രഹസ്യത്തെ കാവ്യമാക്കി തീർക്കുകയും ജിജ്ഞാസകൾക്ക് മാത്രം അതിന്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുകയും ആ സത്യത്തിന്റെ മൂർത്തരൂപമെന്ന നിലയിൽ ജീവിക്കുകയും ചെയ്ത ഗുരുവിനെ കാണാനുള്ള കണ്ണ് അന്നും ഇന്നും സാഹിത്യ വിമർശകർക്കോ സാഹിത്യ ചരിത്രകാരന്മാർക്കോ ഇക്കാലത്ത് ഗുരുവിനെ സ്വന്തമാക്കി തീർക്കാൻ വെമ്പൽ കൊള്ളുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കോ സമുദായ നേതാക്കന്മാർക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ ഏതെങ്കിലും ഇസങ്ങളുടെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ചിന്തകർക്കോ ഇല്ല എന്നതാണ് വാസ്തവം. ഗുരുവിന്റെ ദാർശനിക ചിന്തയും ഭക്തിഭാവവും സാമൂഹികമായ കാര്യങ്ങളിൽ ഗുരു ഇടപെട്ടതിന്റെ സ്വഭാവവും ഇതിന്റെയൊക്കെ ഉള്ളറ വെളിപ്പെടുത്തുന്നതിലെ കാവ്യാത്മകതയും ഗുരുവിന്റേത് മാത്രമാണ്. ഗുരുവിന്റേത് മാത്രമായ തനിമയുള്ളതാണ്.